ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க் யூ. ஓம் நம சிவாய்.
ஸ்மரணையோடுகூடி இந்த சர்ச்ச ஆரம்பிக்கணும். கடோபனிஷத்து இரண்டாம் வல்லி கழிஞ்ഞ கிளாஸ்ல கழிஞ்சதாണ്. கழிஞ்ഞ கிளாஸ்ல இரண்டாம் வல்லியാണ് നമ്മൾ ചർച്ച ചെയ്ത് തീർത്തത്. എന്നാൽ രണ്ടാം വല്ലി ഒന്നുകൂടി പ്രധാന ഭാഗങ്ങളൊന്ന് പരാമർശിച്ചുകൊണ്ട് മൂന്നാം വല്ലിയിലേക്ക് പ്രവേശിക്കാം. ഒന്നാം വല്ലി പറയുന്നത് ഗുരുവസതി, ഗുരുപ്രാപ്തി കുറിച്ചാണ് അവിടെ പറയുന്നത്. നചികേതസ് യമദേവന്റെ സമീപത്തിൽ എത്തിച്ചേരുന്ന ഭാഗം, പിതാവിന്റെ യാഗത്തിലെ ദാനത്തിന് ആതൃപ്തി തോന്നിയ നചികേതസ് പിതാവിനോട് തന്നെ ആർക്ക് കൊടുക്കും എന്ന് ചോദിച്ചു. ദേഷ്യപ്പെട്ട് പിതാവ് നിന്റെ കാലിന് നൽകും എന്ന് പറഞ്ഞു. അപ്പൊ പിതാവിന്റെ വാക്ക് പാലിക്കുന്നു. ബഹുവിനാം ഏമി പ്രഥമ, ഞാൻ ഉത്തമനായ ശിഷ്യൻ അല്ലെങ്കിൽ ഉത്തമനായ പുത്രൻ എന്ന സ്ഥാനത്തിന് അർഹനാണ്. അതുകൊണ്ട് പിതാവിന്റെ വാക്ക് അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി യമലോകത്തെത്തി എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. എങ്ങനെ എത്തി, ജീവനോടെ എത്തിയോ മരിച്ചെത്തിയോ യോഗശക്തി കൊണ്ടെത്തിയോ ഒന്നും പറയുന്നില്ല ശ്രുതിയിൽ. എന്തായാലും യമസദനത്തിൽ നചികേതസ് എത്തിച്ചേർന്നു. അവിടെ മൂന്ന് രാത്രി യമദേവനെ കാത്തുനിന്നതിന് പ്രതിഫലമായി മൂന്ന് വരങ്ങളാണ് വാഗ്ദാനം ചെയ്തത്. അതനുസരിച്ച് നചികേതസ് മുഖ്യപരമായി സ്വീകരിച്ചത് ഏയം പ്രേതേ എന്ന് തുടങ്ങുന്ന മന്ത്രം പോലെ തുടങ്ങുന്ന ഭാഗമാണ് 1:1:20 മന്ത്രം. ഏയം പ്രേതേ വിചികിത്സ മനുഷ്യ, മരണശേഷം എന്ത് സംഭവിക്കുന്നു, അതായിരുന്നു ചോദ്യം. അപ്പൊ അത് ആത്മാവിനെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. മരണശേഷം എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവശേഷിക്കുന്ന എന്തോ അതിനാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പൊ ആത്മാവിനെ സംബന്ധിച്ചുള്ള ചോദ്യം ആയതുകൊണ്ട് അതിന് വ്യക്തമായി നേരിട്ട് ഒരു മറുപടി പറയാതെ യമദേവൻ മറ്റു പ്രലോഭനങ്ങൾ എല്ലാം നജീകേസിന്റെ മുമ്പിൽ വെച്ചു. പക്ഷെ ഒരു പ്രലോഭനങ്ങളിലും നജീകേസ് വശപ്പെട്ടില്ല. തന്റെ ചോദ്യത്തിൽ തന്നെ ഉറച്ചു. ഇതാണ് ഗുരുപ്രാപ്തി എന്ന് പറയുന്ന സന്ദർഭം. ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെല്ലാം ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. സാധകന്മാരെ, ആത്മീയ സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ വിഷയമാണ് ഗുരുപസക്തി എന്ന് പറയുന്നത്. ഉപനിഷത്തുകളിലെല്ലാം ചാന്ദോക്യത്തിലായാലും പല ഭാഗങ്ങളിലും ഗുരുധാരണ്യത്തിലായാലും പല ഭാഗങ്ങളിലും ശിഷ്യന്മാര് ഇങ്ങനെ ഗുരുക്കന്മാരെ സമീപിക്കുന്നതായിട്ട്, ആ സമയത്ത് ചില പരീക്ഷണങ്ങൾ ഗുരുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിട്ടും, അതിനെ അതിജീവിക്കുന്ന ഒരു ശിഷ്യൻ വിദ്യാപ്രാപ്തിക്ക് യോഗ്യനായി തീരുന്നതായിട്ടും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഉപനിഷത്തിലുണ്ട് ഇവിടെ നചികേതസും വിദ്യാപ്രാപ്തിക്ക് യോഗ്യനാണെന്ന് യമദേവന് ഗുരുവിന് ബോധ്യപ്പെട്ട് അദ്ദേഹം ഉപദേശിക്കുന്നതാണ് രണ്ടാം വല്ലി തുടക്കത്തിൽ. ഈ രണ്ടാം വല്ലി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞാണ്. എന്നിട്ട് ആ മന്ത്രങ്ങൾ ഞാനൊന്ന് വായിക്കാം. അന്യശ്രേയോ അന്യതു ദൈവ പ്രേയഃ തേ ഉഭേ നാനാർത്ഥേ പുരുഷം സിനീതഃ തയോ ശ്രേയ ആദദാനസ്യ സാദർഭവതി ഹീയതേ അർത്ഥാൻ യവു പ്രേയോ പ്രണീതേ ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ തൗ സംവരിത്യ വിവിനക്തി ധീരഃ ശ്രേയോ ഹി ധീരോഭി പ്രേയസോ വർണീതേ പ്രേയോ മന്ദോ യോഗക്ഷേമാൻ വർണീതേ സത്വം പ്രിയാൻ പ്രിയരൂപാംശ്ച കാമാൻ അഭിധ്യായേന്നചികേതോത്യസ്രാക്ഷേഹി നൈതാം ശൃംഗാം വിക്തമയീം അവാപ്തോ യസ്യാം മജ്ജന്തി ബഹു മനുഷ്യാഃ ദൂരം ഏതേ വിപരീതേ വിശൂചി അവിദ്യ യാച വിദ്യേരി ജ്ഞാത വിദ്യാ ഭീപ്സിനം നചികേതസം മന്യേ നത്വാ കാമാ ബഹോ ലോലുപന്ത അവിദ്യായാം അന്തരേ വർത്തമാനാഃ സ്വയം ധീരാ പണ്ഡിതം മന്യമാനാഃ ദന്ദ്രമ്യമാണാ പരിയന്തി മൂഢാ അന്ധേനൈവ നിയമാനാ യഥാന്താഃ ന സാംബരായ പ്രതിഭാതി ബാലം പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം അയം ലോകോ നാസ്തി പരൈതി മാനി പുനഃ പുനർവശമാപദ്യതേ മേ ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യോ വക്താ കുശലോസ്യ ലബ്ധാ ആശ്ചര്യോ ജ്ഞാതാ കുശലാനുശിഷ്ടഃ ന നരേണാവരേണ പ്രോക്ത ഏഷ സുവിജ്ഞേയോ ബഹുധാ ചിന്ത്യമാനഃ അനന്യ പ്രോക്തേ യതിരത്ര നാസ്തി അണീയാൻ ഹ്യതർക്യമണു പ്രമാണാത് നൈഷ തർക്കേണ മതിരാപനേയ പ്രോക്ത അന്യേനൈവ സുജ്ഞാനായ പ്രേഷ്ഠ യാം ത്വം ആപഹ സത്യധൃതിർബദാസി ത്വാദ്രങ്ങോ ഭൂയാം നചികേതഃ പ്രഷ്ഠ ജാനാമ്യഹം സേവധരിത്യനിത്യം ന ഹ്യധ്രുവൈഹി പ്രാപ്യതേ ഹി ധ്രുവം തത് തതോ മയാ നചികേതശ്ചിതോ ബിനർ അനിത്യേർദ്രവീ പ്രാപ്തവാനസ്മി നിത്യം കാമസ്യ ആപ്തിം ജഗത പ്രതിഷ്ഠാം ക്രതോരനന്ദ്യം അഭയസ്യ പാരം സ്തോമം മഹദുരുഗായം പ്രതിഷ്ഠാം ദൃഷ്ട്വാ ധൃത്യാ ധീരോ നചികേതോത്യസ്രാക്ഷേഹി തം ദുർദ്ദശം ഗൂഢമനു പ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകോ ജഹാതി ഏതത് ശ്രുത്വാ പരിഗൃഹ്യമർത്യഃ പ്രമൃഹ്യ ധർമ്മ്യം അണു ഏതമാപ്യ സമോദതേ മോദനീയം ഹി ലബ്ധ്വാ വിവൃതം സത്മ നചികേത സമ്മന്യേ അന്യത്ര ധർമ്മാത് അന്യത്ര അധർമ്മാത് അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തദ്വദ സർവേ വേദാ യത് പദമാമനന്തി തപാംസി സർവാണി ച യത് വദന്തി യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമ്യോമിത്യേതത് ഏതദ്ധ്യേവാക്ഷരം ബ്രഹ്മ ഏതദ്ധ്യേവാക്ഷരം പരം ഏതദ്ധ്യേവാക്ഷരം ജ്ഞാത്വാ യോ യദിച്ഛതി തസ്യ തത് ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യശ്ശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ ഹന്താ ചേൻ മന്യതേ ഹന്തം ഹതശ്ചേൻ മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ ഹണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർനിഹിതോ ഗുഹായാൻ തമക്രതു പശ്യതി വീദശോകോ ധാതു പ്രസാദാത് മഹിമാനമാത്മനഃ ആസീനോ ദൂരം വ്രജതി ശയാനോ യാതി സർവതഃ ഹസ്തം മദാമദം ദേവം മദന്യോ ജ്ഞാതുമർഹതി അശരീരം ശരീരേഷു അനവസ്ഥേഷ്വവസ്ഥിതം മഹാന്തം വിഭും ആത്മാനം മത്വാ ധീരോ ന ശോചതി നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുനാ ശ്രുതേന യമേവേഷം വൃണുതേ തേന ലഭ്യഃ തസ്യേഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. വിരതോ ദുശ്ചരിതാശാന്തോ നാസമാഹിതഃ നാശാന്തമാനസോ വാപി പ്രജ്ഞാനേനേനമാപ്നുയാത് യസ്യ ബ്രഹ്മചക്ഷത്രം ച ഉഭേ ഭവദ ഓദനഃ മൃത്യുർയസ്യോപസേചനം ക ഇത്ഥാ വേദ യത്ര സഹ. ഒന്നാം അധ്യായത്തിന്റെ ദ്വിതീയ വല്യാണ് നമ്മൾ പാരായണം ചെയ്തത്. മന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരായണമാണ് മുഖ്യമായിട്ടുള്ളത്, അർത്ഥചിന്തനൻ രണ്ടാമതേ വരുന്നത്. ഇവിടെ ഉപനിഷത്തിൽ തന്നെ പറയും, ഹിമേ വേഷഗണതേ തനും ഹി സ്വാമി. നമ്മൾ വായിച്ചു കഴിഞ്ഞ മന്ത്രമാണ് ഒന്നാം അധ്യായത്തിന് രണ്ടാം വലിയുടെ 23-ാമത്തെ മന്ത്രം. അവിടെ പറയുന്നുണ്ട് യമേ വേഷ യമേവ യേഷഗണതേ തേന ലഭ്യ തസ്യേഷ ആത്മാ ഗണതേ തനും സ്വാമി. അതായത് മന്ത്രങ്ങൾ അതിന്റെ അർത്ഥത്തെ സ്വയം വെളിപ്പെടുത്തുമ്പോഴേ ഒരാൾക്ക് ഗ്രഹിക്കാൻ പറ്റും എന്നാണ്. ആത്മാവിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ മന്ത്രങ്ങളെ കുറിച്ചും പറയുന്നു. സനാതന വിശ്വാസം അനുസരിച്ച് ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരന്റെ നിശ്വാസമാണ്. ഈശ്വരന്റെ നിശ്വാസമായിട്ടാണ് വേദങ്ങൾ പ്രകടമായത്. വേദങ്ങൾ ഈശ്വര സൃഷ്ടമാണ്. ജഗത്ത് പ്രപഞ്ചം ഈശ്വര സൃഷ്ടമാണെങ്കിൽ തീർച്ചയായും വേദവും ഈശ്വര സൃഷ്ടം തന്നെ. ഈശ്വര സൃഷ്ടമായിരിക്കുന്ന വേദം അത് മറ്റ് സൃഷ്ടികളിൽ നിന്നുള്ള വിലക്ഷണ പ്രത്യേകത എന്താണ് അതിനത്? ഈശ്വരന്റെ നിശ്വാസം എന്നുള്ളതിലേക്ക് പുറപ്പെട്ടു വന്നതാണ്. തസ്യ നിശ്വാസമില്ല എന്ന് ശ്രുതി തന്നെ പറയും, വേദത്തിൽ തന്നെ പറയും. അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈശ്വരന്റെ നിശ്വാസമായി വന്നതുകൊണ്ട് അതിന് ഈശ്വരീയത കൂടുതലുണ്ട്. അപ്പൊ അതിന്റെ ഈശ്വരന്റെ തത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചതാണ്. അപ്പൊ ഈശ്വരന്റെ തത്വത്തെ ഈശ്വരൻ തന്നെ സ്വയം വെളിപ്പെടുത്തിയാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരാൾക്ക് അയാളുടെ ബുദ്ധിശക്തിയുണ്ട് ഒന്നും അതിനെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൂടെ പറഞ്ഞത് പ്രവചനേന ലഭ്യ, പ്രവചനം കൊണ്ട് നേടാൻ പറ്റത്തില്ല. നയമാത്മാ പ്രവചനേന ലഭ്യ നമേധയ നബുന ശ്രുതി. വളരെയധികം ശ്രവണം ചെയ്തുകൊണ്ട് ഗ്രന്ഥ പരിചയം കൊണ്ടൊന്നും ഈ ആത്മാവിന് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്താണ്? തനുവും സ്വാമി സ്വസ്വരൂപത്തെ ഈശ്വരൻ വെളിപ്പെടുത്തുമ്പോഴേ ഒരു സാധകൻ ഇതിനഗ്രഹിക്കാൻ കഴിയും. ഈ സനാതന സമ്പ്രദായം അനുസരിച്ച് ഈശ്വരൻ ഇതിനെ വെളിപ്പെടുത്തുന്നത് ഈ മന്ത്രങ്ങളിലൂടെ എന്നാണ്. പ്രത്യേകിച്ചും അദ്വൈതികളുടെ അഭിപ്രായം അനുസരിച്ച് മന്ത്രങ്ങളിലൂടെ മാത്രമേ വെളിപ്പെടുമെന്നാണ്. അവർക്ക് ഇക്കാര്യത്തെ കുറിച്ച് കാർക്കശ്യമുള്ളവരാണ്. മന്ത്രങ്ങളിലൂടെ അല്ലാതെ ഗുരു ഉപദേശിച്ചാൽ പോലും മന്ത്രത്തിലൂടെ ഉപദേശിച്ചാലേ ശ്രുതി മന്ത്രങ്ങളിലൂടെ ഉപദേശിച്ചാലേ ആത്മാവ് വെളിപ്പെടുത്തുള്ളൂ എന്ന് വാശിയുള്ളവരാണ് ശ്രീ ശങ്കരന്റെ പക്ഷക്കാർ. ആ മന്ത്രത്തിന് അത്രയും ശക്തിയുണ്ട്. ആചാര്യസ്വാമികൾ ഇങ്ങനെ മന്ത്രങ്ങളെ കുറിച്ച് പറയുന്നതെല്ലാം എന്താണ്? ശ്രുതി മാതാ ശ്രുതി ശരണോസ്മി, ഞാൻ ശ്രുതി ശരണനാണ്, ഞാൻ ആത്യന്തികമായി ഈശ്വരനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറയേണ്ട സ്ഥാനത്ത് ആചാര്യസ്വാമികൾ പറയുന്ന എന്താണ്? ഞാൻ ശ്രുതിയെ ശരണം പ്രാപിക്കുന്നു, വേദത്തെ ശരണം പ്രാപിക്കുന്നു. ശ്രുതിക്ക് അത്രയും വലിയ പ്രാധാന്യമാണ്. എന്തുകൊണ്ട്? ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് ഈശ്വരൻ തന്നെ നിശ്വാസ രൂപത്തിൽ വെളിപ്പെടുത്തിയതാണ് ഈ മന്ത്രങ്ങൾ. ഈശ്വരൻ ഒരാൾക്ക് സ്വയം വെളിപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ മന്ത്രങ്ങൾ തത്വത്തെ വെളിപ്പെടുത്തുന്നത് സ്വയമാണ്. ഒരു ജീവന്റെ കഴിവുകൊണ്ട് മേധ കൊണ്ടോ ശ്രവണ പാണ്ഡിത്യം കൊണ്ടോ ഒന്നും ഇത് വെളിപ്പെടില്ല എന്നാണ്. സ്വയം തന്നെ വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുന്നതിനുള്ള ഉപായമായിട്ട് ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നത് സ്വാധ്യായം, പാരായണം. ഇതിന്റെ പാരായണം ഇതാണ് മുഖ്യമായിട്ടുള്ളത്. നിരന്തരം ശ്രദ്ധയോടുകൂടി, ഇവിടെ നചികേതസ് പ്രകടിപ്പിച്ച ശ്രദ്ധ, നചികേതസിന്റെ ശ്രദ്ധ, അപ്പൊ അതുപോലെയുള്ള ശ്രദ്ധയോടുകൂടി നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് തത്വബോധം ഉണ്ടാകുന്നതാണ് എന്നാണ് വിശ്വാസം. ഈ അദ്വൈത പരമ്പരയിലും മറ്റും വിശ്വസിക്കുന്ന അങ്ങനെയാണ്. അത് മതി, ശ്രദ്ധയോടുകൂടി പാരായണം മാത്രം മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ പാരായണം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ചിലരെങ്കിലും മനസ്സിൽ തോന്നും കുറച്ച് സമയം അങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. നഷ്ടം അല്ലാതെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. അക്ഷരത്തെ കൂടാതെ അക്ഷര സ്ഫുടതയോടുകൂടി മനസ്സിന് ആ ശബ്ദത്തിൽ നിർത്തി, മനസ്സിന് ശബ്ദത്തിൽ നിർത്തി എന്ന് പറയാൻ കാരണം മനസ്സിന് അർത്ഥത്തിന് നിർത്താൻ ഒക്കത്തില്ല, കാരണം അർത്ഥം അറിയത്തില്ലല്ലോ. അർത്ഥമല്ല മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാൻ പറ്റത്തില്ല. പാരായണത്തിലൂടെയാണ് അർത്ഥം വെളിപ്പെടേണ്ടത്. ഇപ്പൊ പാരായണം ചെയ്യുന്ന ആളിന് മനസ്സ് നിർത്താൻ പറ്റിയ ശബ്ദത്തിലാണ്, ശബ്ദബ്രഹ്മത്തിൽ. അപ്പൊ ശബ്ദത്തിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ അങ്ങനെ ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ ആ ശബ്ദത്തിൽ തന്നെ മനസ്സിനെ നിർത്തി പാരായണം ചെയ്യാമെന്നുണ്ടെങ്കിൽ ക്രമേണ ഇതിന്റെ അർത്ഥം വെളിപ്പെടും, തനിയെ തന്നെ വെളിപ്പെടും. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യവും വരത്തില്ല, വെളിപ്പെടുത്തും. മന്ത്രം തന്നെ അർത്ഥത്തെ വെളിപ്പെടുത്തും, അതാണ് മന്ത്രത്തിന്റെ പ്രത്യേകത. അത് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മന്ത്രത്തിന്റെ അർത്ഥചിന്ത ആവശ്യമില്ലെന്നല്ല, അതതിനെ സഹായിക്കും. പക്ഷെ മുഖ്യമായി മന്ത്രം ആണ് അർത്ഥത്തെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ അർത്ഥത്തെ വെളിപ്പെടുത്തുന്നതിന് മനനം സഹായിക്കും, മന്ത്രാർത്ഥ ചിന്തനം അതിന് സഹായിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ആദ്യത്തെ ഒന്നാമത്തെ വല്ലിയിൽ നചികേതസിന്റെ യോഗ്യതയെ പരീക്ഷിക്കുന്നതാണ് നചികേതസിന്റെ ശ്രദ്ധ. അതിന് യമദേവൻ പരീക്ഷിച്ചതാണ്. അപ്പൊ യമദേവനെ ബോധ്യപ്പെട്ട് നചികേതസ് ഉത്തമനായ ആത്മവിദ്യയ്ക്ക് ഉത്തമനായ അധികാരിയാണെന്ന് ബോധ്യപ്പെട്ട് അതുപോലെ പ്രലോഭനങ്ങൾക്കും വഴിപ്പെട്ടില്ല. അതൊന്ന്. പിന്നെ മറ്റൊന്ന് ഗുരുപ്രാപ്തി അതിന് കാണിക്കുന്നു. ആത്മവിദ്യ ഗുരുപ്രാപ്തിയിലൂടെ അല്ലാതെ ഒരിക്കലും ലഭ്യമാകത്തില്ല. ഗുരുപസക്തി എന്ന് ശാസ്ത്രത്തിൽ പറയും. ഗുരുപ്രാപ്തി എന്ന് പറയുന്നു അത് ജന്മാന്തരങ്ങളിലെങ്കിലും ഒരാൾക്ക് ഉണ്ടായിരിക്കണം. ഉണ്ടായാൽ മാത്രമേ വർത്തമാന ജന്മത്തിൽ ഈശ്വര ബോധം ഉണ്ടാകത്തുള്ളൂ. അത് ഇവിടെ കാണിക്കുന്നു യമദേവൻ. ഇവിടെ പറയുന്ന എന്താണ്? പിന്നെ നരേണ അവരേണ പ്രോക്തേഷ പറയുന്നു. മനുഷ്യനെന്നും ഇത് ഉപദേശിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഇത് ദേവന്മാരെന്ന് ഉപദേശിക്കും എന്നിവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ഉത്തമനായ ഒരു ഗുരു തന്നെ ഉപദേശിക്കണം. ഉപദേശിച്ചാലേ അതിന്റെ മുഖ്യമായ ഫലപ്രാപ്തി, മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് അതിനത് ഉപകരിക്കത്തുള്ളൂ, സഹായിക്കത്തുള്ളൂ എന്ന് പറയുന്നു. അതെല്ലാം ഇവിടെ ഒന്നാമത്തെ വല്ലിയിൽ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വല്ലിയിലേക്ക് കടക്കുമ്പോൾ പൊതുവെ ജീവന്മാരെല്ലാം അർത്ഥകാമങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോ മനുഷ്യർ അതായത് ജീവന്മാരെല്ലാം ശ്രേയസും പ്രേയസ് മുക്തിയിലേക്കുള്ള മാർഗവും പ്രേയസിലേക്കുള്ള മാർഗവും, ഈ രണ്ടു മാർഗങ്ങളിൽ മനുഷ്യന് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം. അതിലൂടെ ആദ്യം ദൈവം പറയുന്നത് വിവേകധീര, വിവേകിയായിട്ടുള്ള മനുഷ്യൻ, ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ ശ്രേയസിനെയും പ്രേയസിനെയും കണ്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് ശ്രേയസിനെ തിരഞ്ഞെടുക്കുന്നു. അതാണ് ആദ്യം നജീയസിനോട് പറയുന്നത്. നജീയസ് വിവേകിയാണ്, അതുകൊണ്ട് ശ്രേയസിനെ തിരഞ്ഞെടുക്കും. ഭൗതികമായിട്ടുള്ള സ്വർഗപ്രാപ്തി വരെയുള്ള എല്ലാ നേട്ടങ്ങളും പ്രേയസ്, അതിനെ പ്രേയസ് എന്ന് പറയുന്നു. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് മോക്ഷപ്രാപ്തിയെ ലക്ഷ്യമായിട്ടെടുക്കുന്നു. അതാണ് ഇവിടെ ശ്രേയസ്. അത് നജീയസിന് ശ്രേയസ്സാണ് വേണ്ടതെന്ന് യമദേവന് ബോധ്യപ്പെട്ട് അതാണ് അവിടെ മൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. സത്വം പ്രിയാൻ പ്രിയരൂപാംശ കാമാൻ, നീ എല്ലാ കാമങ്ങളെയും പ്രിയങ്ങളും പ്രിയരൂപങ്ങളായിട്ടുള്ള എല്ലാത്തിനെയും ചിന്തിച്ച് വേണ്ട എന്ന് കരുതി ഉപേക്ഷിച്ചു. അതാണ് നജീയസിന്റെ ഏറ്റവും വലിയ യോഗ്യതയായിട്ട് യമദേവൻ കാണുന്നത്. എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചു ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഭൗതികമായ പ്രലോഭനം, അതിനാണ് ഇവിടെ യമദേവൻ നജീയസിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചത്. ആ ഭൗതികമായ പ്രലോഭനങ്ങളെല്ലാം നജീയസ് അതിജീവിച്ച് എന്നിട്ട് പറഞ്ഞു അടുത്ത മന്ത്രത്തിൽ, വിദ്യാഭീപ്സിനം നചികേതസം മുന്നി, നീ വിദ്യയെ ആഗ്രഹിക്കുന്നവനാണ്, ജ്ഞാന സമ്പാദനത്തിന് യോഗ്യനാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ കൊണ്ട് നിന്നെ ഈ വിദ്യാമാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതിന് ഈ കാമങ്ങൾക്കൊന്നും തന്നെ കഴിഞ്ഞില്ല, ഇവരുടെ പ്രലോഭനങ്ങൾക്കും കഴിഞ്ഞില്ല. സാധാരണ ഈ വിദ്യാമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പോലും ഇവിടെ പറഞ്ഞു എന്താണ്? ഹേ നൈവ നിയമാന യഥാന്ത, അന്ധന്മാരെ നയിക്കുന്നത് പോലെ നയിക്കപ്പെടുകയാണ്. പക്ഷെ നിന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, നീ ശരിയായ ഒരു ഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞു. അപ്പൊ വിദ്യ പ്രാപ്തിക്ക് നീ യോഗ്യനാണ് എന്നാണ് എന്ന് പറഞ്ഞ നചികേതസിന് കൂടുതൽ വിശ്വാസം ശ്രദ്ധ അത് നജീസിൽ വളർത്തുകയാണ് നടത്തുന്നത്. എന്നിട്ട് ആത്മതത്വത്തെ കുറിച്ച് അടുത്ത് പറയുകയാണ്, ഈ ആത്മതത്വം ശ്രവണായാഭിമുഖം പെറിയോന ലഭ്യം. ഇത് കേൾക്കുന്നതിന് പോലും പലർക്കും കിട്ടാറില്ല. അനന്തം ജീവന്മാരെത്രയുണ്ട് എന്ന് പറയുന്ന അനന്തമെന്ന് സംഖ്യയില്ല. ജീവന്മാർ കോടിയെന്നോ ലക്ഷം എന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ജീവന്മാർ അസംഖ്യയുമാണ്, അനന്തമാണ്. ഈ അനന്ത ജീവന്മാർക്ക് ഇത് കേൾക്കാൻ കൂടി കിട്ടുന്നില്ല. കേട്ടാൽ തന്നെ ഇത് മനസ്സിലാകുന്നത് വളരെ കുറച്ചു പേർക്ക്, മനസ്സിലായാൽ തന്നെ അത് അനുഷ്ഠിക്കുന്നത് അതിനും വളരെ കുറച്ചു പേർക്കാണ് കഴിയുന്നതിന്. അനുഷ്ഠിച്ചാൽ തന്നെ ഫലപ്രാപ്തിയിലെത്തുന്നത് അതിനും വളരെ കുറഞ്ഞ ആൾക്കാർക്കാണ്. അതുകൊണ്ട് അത്യന്തം ദുർലഭമാണിത്. ഈ ആത്മവിദ്യ, ആത്മതത്വത്തെ കുറിച്ച് അറിയുക എന്നുള്ളത് അത്യന്തം ദുർലഭമാണ്. അതിനി അധികാരികൾ വിരളം, അതുപോലെ തന്നെ ഉപദേഷ്ടാവും ഉപദേശിക്കേണ്ട ആളും വിരളമാണ്. അതാണ് അടുത്ത് പറയുന്നത് നരേണ അവരേണ പ്രോക്തേഷ വിജ്ഞയ. ഇത് വ്യക്തമായി ധരിക്കണമെങ്കിൽ സാധാരണ മനുഷ്യരൊന്നും ഉപദേശിച്ചാൽ പോരാ. പറഞ്ഞില്ലേ, മന്ത്രം തന്നെ സ്വയം വെളിപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഉത്തമനായ ഗുരു ഉപദേശിക്കുന്നു. അതും ബഹുധാ ചിന്തിയമാന മനനം ചെയ്യണം. മനനം ചെയ്തതിനെ സംശീകരിക്കണം. കേട്ടതുകൊണ്ട് മാത്രമായില്ല, അനന്യപ്രവൃത്തി ഇത് അന്തർമുഖമായി ഇതിനെ ഗ്രഹിക്കണം. ആത്മനിഷ്ഠമായി അതും പ്രയാസമാണ്. കാരണം മനസ്സ് വിഷയോന്മുഖമാണ്. ഏത് വിഷയം മനസ്സിലേക്ക് കടന്നു നിന്നാലും അതിനെ വിഷയരൂപത്തിലെ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റും. ആത്മാവ് ഒരിക്കലും വിഷയമല്ല. ആത്മാവിന് ആത്മനിഷ്ഠമായി തന്നെ അന്തർമുഖമായി തന്നെ ആത്മതത്വത്തെ ഗ്രഹിക്കേണ്ടതാണ്. പക്ഷെ അതിനെയും മനസ്സ് വിഷയമാക്കണം, അതിനെയും ബഹിർമുഖമായി ഗ്രഹിക്കാൻ ശ്രമിക്കും. മനനത്തിൽ തത്വഗ്രഹണത്തിൽ വരുന്ന ഒരു തടസ്സം അതാണ്. ബാഹ്യമായ ഒരു വസ്തുവാണ് ആത്മാവെന്ന് തോന്നിപ്പോകും. എന്നിട്ട് ആ രീതിയിൽ ആത്മാവിനെ ബഹിർമുഖമാക്കി ചിന്തിക്കും. അതുകൂടെ പറയുന്നു അനന്യപ്രവൃത്തി ഗതിരത്വ നാസ്തി. അന്തർമുഖമായിട്ട് തന്റെ സ്വരൂപമാണെന്ന് ധരിക്കാൻ കഴിയാതെ പോകും. ചിന്തിക്കുന്നവന്റെ സ്വരൂപമാണ്, ശ്രോതാവിന്റെ സ്വരൂപമാണ്, ധ്യാതാവിന്റെ സ്വരൂപമാണ്. അത് താൻ തന്നെയെന്ന് ഗ്രഹിക്കാൻ കഴിയാതെ പോകും. ഉപദേശിക്കുന്ന വസ്തു, കാരണം നമ്മൾ ശ്രവിക്കുന്നത് മനനം ചെയ്യുന്നതെല്ലാം ബാഹ്യമായ വസ്തുക്കളെ കുറിച്ചാണ്, അന്യമായ വസ്തുക്കളെ കുറിച്ചാണ്. അനന്യമായ ഒരു വസ്തുവിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല, മനനം ചെയ്തിട്ടില്ല. അപ്പൊ ആത്മതത്വവും ബഹിർമുഖമായി മനസ്സ് ഗ്രഹിച്ചു കളയും. അങ്ങനെ അത് ഗ്രഹിക്കത്തുള്ളൂ. അതാണ് അതിന്റെ ഒരു ദോഷം. അങ്ങനെ അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല, അന്തർമുഖമായി തന്നെ ഗ്രഹിക്കണം. തർക്കമതി നൈഷ തർക്കേണ മതിരാപനേയ. തർക്കം കൊണ്ട് ഈ മതി, തർക്കമതി കൊണ്ട്, തർക്കം കൊണ്ട് നേടുന്ന അറിവുണ്ട്. ഇതങ്ങനെയുള്ള അറിവല്ല, ഇത് തർക്കം കൊണ്ട് നേടുന്ന അറിവല്ല, അനന്യമായി തന്നെ അറിയും. സ്വരൂപനിഷ്ഠമായ അറിവാണ്. അതെങ്ങനെ തർക്കം കൊണ്ട് നേടാൻ പറ്റും? തർക്കത്തെ എല്ലാം നിരസിക്കുന്നിടത്താണ്, അതിനെല്ലാം നിഷേധിക്കുന്നിടത്താണ് ഈ അറിവ് പ്രകാശിക്കുന്നത്. അതാണ് ഇവിടെ യമദേവൻ പറയുന്നു. ഇത്രയും ക്ലേശകരമായി ഈ അറിവ് സമ്പാദിച്ചിട്ട് എന്താണ് പ്രയോജനം? അതാണ് പതിനൊന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്, കാമസ്യ ആപ്തിയും. അവന്റെ സർവ ആനന്ദങ്ങളുടെയും പരിസമാപ്തിയിലാണ്. പിന്നീട് ആ ജിജ്ഞാസുവിന്റെ എല്ലാ ജിജ്ഞാസകളും ശമിക്കുന്നു, എല്ലാ അന്വേഷണങ്ങളും അവസാനിക്കുന്നു, ആപ്തകാമനായി തീരുന്നു. അതാണ് ഇതിന്റെ പ്രയോജനം എന്നർത്ഥം. ജന്മജന്മാന്തരങ്ങളായി ഒരു ജീവൻ അന്വേഷിക്കുന്ന ഈ അന്വേഷണം അതവിടെ അവസാനിക്കുന്നു. ജന്മജന്മാന്തരങ്ങൾ എന്ന് പറയുമ്പോൾ അനാദി, അനാദിയായി ജീവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്. സർവകർമ്മങ്ങളിലൂടെ ജീവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വസ്വരൂപത്തെയാണ്. മനനത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ എല്ലാം അന്വേഷിക്കുന്നത്. ഭൗതികമായാലും ശരി, ആത്മീയമായാലും ശരി, അതെല്ലാം അന്വേഷിക്കുന്ന സ്വസ്വരൂപത്തെയാണ്, ആത്മതത്വത്തെയാണ്. അപ്പോൾ അതിന്റെ ആപ്തി, പ്രാപ്തി അല്ലെങ്കിൽ പരിസമാപ്തി, അതാണ് അതിന്റെ ഫലം. പിന്നീട് അവനൊന്നും അന്വേഷിക്കാനും നേടാനും ഇല്ലാതായിത്തീരുന്നു. ജീവന് ഈ അന്വേഷണങ്ങളിൽ നിന്നും ജിജ്ഞാസയിൽ നിന്നുമെല്ലാം നിത്യവിശ്രാന്തി അത് കിട്ടുന്നു. ഈ നിത്യവിശ്രാന്തിക്ക് വേണ്ടിയിട്ടുള്ള ദൃഢമായ ഇച്ഛ അതാണ് നചികേശന് ബാക്കിയെല്ലാം ത്യജിക്കുന്നതിന് പ്രേരിപ്പിച്ചത് എന്നാണ് മന്ത്രത്തിൽ യമദേവൻ പറയുന്നു. അതിന് ഇവിടെ പറയുന്നു അധ്യാത്മയോഗ അധികമേന. 12-ാമത്തെ മന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണത്. അധ്യാത്മയോഗ പ്രാപ്തിയിലൂടെ മനസ്സിനെ ആത്മനിഷ്ഠമാക്കി നിർത്തുന്നതിനുള്ള കഴിവ്, ആ കഴിവ് ആർജിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ഉപായങ്ങളും ഇതാണ് അധ്യാത്മയോഗം എന്ന് പറയുന്നത്. മനസ്സ് അനാദിയായിട്ടുള്ള ജന്മങ്ങളുടെ വാസന, മനുഷ്യന് എത്ര ജന്മങ്ങൾ പിന്നിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അനാദി എന്നാണ്. ആദി കാലം പോലും ആ ജീവന്റെ സൃഷ്ടി എന്നാണ് പറയുന്നത്. അനാദിയാണ് ജന്മങ്ങൾ പിന്നിട്ടിരിക്കുന്നത്. ഈ ഓരോ ജന്മങ്ങളിലും സമ്പാദിക്കുന്ന വാസനകൾ ആണ് മനസ്സിനെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ആ മനസ്സിന് ഈ വാസനകൾ സദാസമയം ബഹിർമുഖമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മനസ്സിനെ ആത്മോന്മുഖമാക്കുന്നതാണ് അധ്യാത്മയോഗം എന്ന് പറയുന്നത്. ഇതൊരുവന് നേടാൻ കഴിയണം. നിങ്ങൾ വേറൊരു രീതി പറഞ്ഞാൽ മനസ്സ് ഈശ്വരാഭിമുഖമാകണം. അങ്ങനെ മനസ്സിനെ ഈശ്വരാഭിമുഖമാക്കി പിന്നെ അതിൽ നിഷ്ഠയുണ്ടാവണം. മനസ്സ് ഈശ്വരാഭിമുഖമാകും പലതരത്തിലും, ആർത്ഥനും ജിജ്ഞാസുവിനും അർത്ഥാർത്ഥിക്കും എല്ലാം മനസ്സ് ഈശ്വരാഭിമുഖമാകും, പക്ഷെ നിഷ്ഠയുണ്ടാകത്തില്ല. അതിൽ തന്നെ മനസ്സ് ഉറച്ചു നിൽക്കത്തില്ല. അത് ഏത് സാഹചര്യത്തിലായാലും മനസ്സ് വഴിതെറ്റി പോകും. ആശ്രമത്തിലായാലും ഗുരുസന്നിധിയിലായാലും ഈശ്വര ആരാധനയിൽ പോലും മനസ്സ് വഴിമാറിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള മനസ്സിന്റെ നിഷ്ഠ, അതാണ് ഈ അധ്യാത്മയോഗത്തിന്റെ പരമമായ കാഷ്ഠ, ഏറ്റവും ഉയർന്ന സ്ഥാനം, പദവി അതാണ്.